Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
Yad vididam tadalpam martyam dukkhanugam. Endana vididam ayirikkunnathu? Endana jnana jnanangal? Ee pravanjanubhavam agave. Jagrat swapna roopathilulla ee pravanjanubhavam. അത് അല്പമാണോ തുച്ഛമാണോ? അത് ഈ അവിദ്യത്തെ അപേക്ഷിച്ച് തന്നെ തുച്ഛമാണ്. സ്വപ്നനെ സംബന്ധിച്ചിടത്തോളം എന്താ, അതല്ലാതെ മറ്റൊന്നുമില്ല. ഇതെല്ലാം അവിടെ തുച്ഛമായി കഴിഞ്ഞു. ഇത്രയും വിപുലമായിരിക്കുന്ന അനന്തമായിരിക്കുന്ന പ്രപഞ്ചം നമ്മളത് മാണ്ഡവ്യത്തിൽ ചർച്ച ചെയ്തതാണ്. ഈ പ്രപഞ്ചം അവിടെ അല്പമാണ്, അവിടെ തുച്ഛമാണ്. ആ അവസ്ഥയുമായി ഇതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ അവിടെ ഒരു അനന്തതയില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ അനന്തതയും നഷ്ടപ്പെട്ടു. ഇത് പരിച്ഛിന്നമായി അവിടെ അല്പമാണ്, മർത്യമാണ്, നശിക്കുന്നതാണ്. ഇതവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് നശിച്ചു. ഈ അനന്തത സുഷുപ്തിയിലുണ്ടോ? അവിടെ നശിക്കുന്നതാണ്. ദുഃഖാത്മകം ച, ഇവിടുത്തെ അറിവും അറിവില്ലായ്മയും ദുഃഖാത്മകമാണ്, യാതൊരു സംശയമില്ല. നമ്മൾ ഈ അറിവിൻ്റെയും അറിവില്ലായ്മയുടെയും ഈ തലത്തിൽ നിന്നുകൊണ്ട് ആർജിക്കുന്ന എല്ലാ അറിവുകളും ദുഃഖാത്മകമാണ്. അല്ലെ, അറിവ് ആർജിക്കുന്നതിന് നമ്മൾ എന്ത് ക്ലേശിക്കുന്നു? അതിൻ്റെ ആർജനത്തിൽ ക്ലേശമാണ്. ക്ലേശിക്കാതെ അറിവുണ്ടാക്കാൻ പറ്റത്തില്ല. എന്തിനെ സംബന്ധിച്ചാലും ശരി, ആർജിച്ചാൽ അത് നിൽക്കുമോ? ഇല്ല, നഷ്ടപ്പെട്ടു പോകും. അതിൻ്റെ സംരക്ഷണം അത് ക്ലേശകരമാണ്, ദുഃഖാത്മകമാണ്. ഇന്ദ്രിയങ്ങൾക്ക്, കർണങ്ങൾക്ക്, ബുദ്ധിക്ക്, മനസ്സിന് എല്ലാം ക്ഷീണം പറ്റുമ്പോൾ ഈ ആർജിച്ച അറിവെല്ലാം പോകും. ഓരോ ബ്രഹ്മജ്ഞാനവും കൈതിരിക്കത്തില്ല. ഇതിനൊന്നും ഈ ഇതിനെയൊക്കെ താങ്ങുന്നതിനുള്ള തലച്ചോറിൻ്റെ കഴിവ് നഷ്ടപ്പെട്ട പിന്നെ ഏത് ബ്രഹ്മജ്ഞാനം? ഒരു ജ്ഞാനം ഇരിക്കത്തില്ല, പിന്നെ എങ്ങനെ ബ്രഹ്മജ്ഞാനം ഇരിക്കും? ദുഃഖാത്മകമാണ്, സംരക്ഷിക്കുകയും പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടെന്താണ് ഹേയം പറയും? ഈ തലം പരമാർത്ഥവുമായി ചിന്തിക്കുമ്പോൾ ഇത് ഹേയമാണ്, ഇതിലൊന്നും ഇല്ല. ഇവിടെ എന്തൊക്കെ അറിവും അറിവില്ലായ്മയോ ഉണ്ടോ ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിലും ഇത് പോയി തന്നെ തീരും. എന്തെല്ലാം അറിവ് നിങ്ങൾ ആർജിച്ചുവെന്നിരിക്കട്ടെ, എന്തെല്ലാം അഭ്യാസങ്ങൾ ചെയ്തെന്നിരിക്കട്ടെ, എന്തെല്ലാം സാധനങ്ങൾ അനുഷ്ഠിച്ചുവെന്നിരിക്കട്ടെ, സുഷുപ്തിയിൽ ഇത് വല്ലതും ഉണ്ടോ? താൻ ജ്ഞാനിയല്ല, സാധനാവാനല്ല, ഭക്തനല്ല, യോഗിയല്ല, ഒന്നുമല്ല. അവിദ്യതമായ തലത്തിൽ അതാണ് അതിനെ അവിദ്യതമെന്ന് പറയുന്നത്. അവിടെ ഒന്നുമല്ലാതാകുന്നു. എത്രയൊക്കെ നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചാലും അത് നിൽക്കത്തില്ല, സ്വയം ഇല്ലാതായിത്തീരുന്നു. ആ സ്വയം ഇല്ലാതായിത്തീരുന്നതിനും അപ്പുറമാണ്, അതാണ് അറിവ്. ഇവിടെ എന്തെല്ലാം അഭ്യാസം ചെയ്ത് ജ്ഞാനിയാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാലും ശരി, അല്ലേ, ഉണർന്നിട്ട് ഉറങ്ങുന്നതുവരെ നിങ്ങൾ മനനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആത്മാവിനെ കുറിച്ച് ഉറക്കത്തിൽ അതെല്ലാം അവസാനിക്കുന്നു. അപ്പോൾ ഇത് സ്വയം ഹേയമാണ്, നിങ്ങൾ ത്യജിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വയം ഇതൊക്കെ വിട്ടുപോകും. അതിനപ്പുറമാണ് പരമാർത്ഥം. ഇത് പറയുന്ന എന്തിനാണ്? മനനം ചെയ്യാതിരിക്കാനോ ഇതിനെ അറിയാൻ ശ്രമിക്കാതിരിക്കാനോ അല്ല, ഇതിനെ സംബന്ധിച്ച് മിഥ്യാഭ്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ജ്ഞാനാഭിമാനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ജ്ഞാനിത്വ അഭിമാനം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയിട്ടാണ് ഇതിനെ ഇത്രയും വിശദീകരിക്കുന്നത്. ഇവിടെ എന്ത് ബ്രഹ്മജ്ഞാനം ഉണ്ടാക്കിയാലും ശരി, അതിനോട് ചേർന്ന് ഈ വിദിത അവിദിത തലത്തിൽ അതിൻ്റെ അഭിമാനവും വരും. ഞാൻ ജ്ഞാനിയാണ് എന്ന് അഭിമാനിച്ചു. ഇത് അഭിമാന നാശത്തിലാണ് ഇത് നിലനിൽക്കുന്നു. ഇത് അഭിമാനത്തെ സംരക്ഷിക്കുന്നു എന്നല്ല, മറിച്ച് അഭിമാനത്തെ നശിപ്പിക്കുന്നതാണ്. അഭിമാനത്തെ നശിപ്പിക്കുന്ന ഒന്നിൽ അഭിമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കുറിച്ച് ഒന്നേ പറയുള്ളൂ, ഇത് ഹേയമാണ്. വിദിതമായിരിക്കുന്ന സർവവും ഹേയമാണ്. അവൻ ഇതറിയുന്നവന് ആ ജ്ഞാനിത്വ അഭിമാനം വരുന്നു. അതുകൊണ്ട് ഇത് ദുഃഖാത്മകമാണ്, ഇത് ബുദ്ധിക്ക് ഭാരമുണ്ടാക്കുന്ന വിദ്യയല്ല എന്നാണ്. അഭിമാനം ഉണ്ടാക്കിയാൽ അത് ബുദ്ധിക്ക് ഭാരമായിരിക്കും, അങ്ങനെ ഒന്നല്ല അത്. നിങ്ങൾ ഇത് ഹേയമാണ് അല്ലെങ്കിൽ സ്വയം ഇത് ത്യജിക്കപ്പെടുന്നതാണ്, തന്നറിയാതെ തന്നെ വിട്ടുപോകുന്നതാണ്. തസ്മാത് വിദിതാ അന്യ ബ്രഹ്മ ഇത്യുക്തേസു അഹേയത്വം തസ്യാ. തസ്മാത് വിദിതാത് അന്യത് ബ്രഹ്മ, ഈ ബ്രഹ്മം ഈ വിദിതമായിരിക്കുന്നത്, മർത്യമായിരിക്കുന്നത്, അത്വമായിരിക്കുന്നത്, ഹേയമായിരിക്കുന്നത്, അത് നന്യമാണ്. വാസ്വസ്വരൂപം പറഞ്ഞല്ലോ, അത് ഗ്രഹിക്കാനോ ത്യജിക്കാനോ സാധ്യമല്ല, അതിലോട്ട് അഭിമാനിക്കാനും സാധ്യമല്ല. അഭിമാനിക്കുന്ന തലം വേറെ, അത് അഭിമാനരഹിതമാണ്. അഭിമാനം വ്യാകൃതത്തിലാണ്, വ്യാകൃതത്തിൽ അഭിമാനം പോലും അതിനപ്പുറമാണത്. അഹേയത്വമുക്തം സ്യാത്, അത് അഹേയമാണ്. ഗ്രഹിക്കാത്തതിനെ എങ്ങനെ ത്യജിക്കാൻ പറ്റും? ഗ്രഹിച്ചിട്ടാണ് ത്യജിക്കുന്നത് അല്ലേ. നമ്മൾ ബ്രഹ്മജ്ഞാനത്തെ ആർജിക്കുന്നു, അത് നമ്മെ വിട്ടുപോകുന്നു, സുഷുപ്തിയിൽ വിട്ടുപോകും. ഈ കരണങ്ങളുടെ ദോഷം കൊണ്ടത് വിട്ടുപോകും. ഇതങ്ങനെയല്ല, ഇത് അഹേയമാണ്. അങ്ങനെ ഒരു ജ്ഞാനാഭിമാനം വേണ്ട, അതല്ല. തഥാ അവിദിത അധി യുക്തി അനുപാധേയത്വം കൃഷ്യ, ഇത് ഉപാധേയവുമല്ല എന്ന് വെച്ചാൽ ഇത് ആർജിക്കത്തക്കതല്ല. ഭൗതികമായ ജ്ഞാനം പോട്ടെ, ആത്മാവിനെ സംബന്ധിച്ച് തന്നെ, ഈശ്വരനെ സംബന്ധിച്ച് തന്നെ ഒരുപാട് വിവരങ്ങൾ നമ്മൾ നമ്മുടെ തലച്ചോറിൽ അടുക്കി വയ്ക്കുന്നു. അത് ഉപാധേയം, ഇത് അനുപാധേയമാണ്. മനഃശാസ്ത്ര അധീതിസ്ഥ നിഷ്ഫല എന്ന് പറയും, അത് നിഷ്ഫലമായി തീരുന്നു. പരമാർത്ഥ ബോധത്തിൽ അത് നിഷ്ഫലമായി തീരുന്നു. അത് സ്വയം നിഷ്ഫലമായി തീരണം. അതാണ് അവിദ്യത അധീത്യുക്തി അനുപാധേയത്വം, ഇത് ഉപാധേയമല്ല, ആർജിതമായ ഒന്നല്ല, ഇത് സ്വയം പ്രകാശമാണെന്ന് പറയുന്നതാണ്, ആർജിതമാണ്. ഇതിൽ ആരോപിതമായിരിക്കുന്നതിനെ നിരാകരിക്കുക. ഈ ഉപായങ്ങളെല്ലാം നിരാകരണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അതിൻ്റെ അർജ്ജനത്തിന് വേണ്ടിയിട്ടാണ്. അതിനാണ് ഭാഷ്യകാരൻ പ്രസിദ്ധമായ ഉദാഹരണം പറയുന്നത്, മരീചിക സത്യമാണെന്ന് തോന്നി അത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടു, നിരാകരണം സംഭവിച്ചു, സത്യത്വ ബുദ്ധിയെ നിരാകരിച്ചു. പിന്നെ ശേഷിക്കുന്ന എന്താ? സത്യം മാത്രം, സത്യബുദ്ധി മാത്രം പ്രകാശിക്കുന്നു. അതുകൊണ്ട് ഇത് ഉപാധേയമല്ല, അനുപാധേയമാണ്. അപ്പോൾ ഈ പറയുന്ന ശ്രവണം, മനനം, നിധിധ്യാസനം ഇതെല്ലാം ഇത് അനുപാധേയമാണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണല്ലാതെ ഇതൊന്നും ഉപാധേയത്തിന് വേണ്ടിയിട്ടല്ല. അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. മറ്റതെല്ലാം ഈ വിദ്യത തലത്തിലാണ്. അതാണ് അടുത്ത് പറയുന്നത്, കാര്യാർത്ഥം ഹി കാരണം അന്യ അന്യേന ഉപാധീയതേ. കാര്യാർത്ഥം ഹി കാരണം അന്യ അന്യേന ഉപാധീയതേ. ഒരു കാര്യത്തിന് വേണ്ടി കരിവെന്ന് പറയുമ്പോൾ എന്തുമാകാം, ഭാഷകാരന്റെ മനസ്സിലിരിക്കുന്ന യാഗങ്ങളും മറ്റുമാണ്. ഇന്നത്തെ ലൗകികമായ മനുഷ്യന്റെ മനസ്സിലിരിക്കുന്ന സർവകർമ്മങ്ങളും സർവപ്രവൃത്തികളും ജ്ഞാന ഇച്ഛാകൃതി രൂപത്തിലുള്ള സർവപ്രവൃത്തികളും കാര്യമാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? കർണം അന്യനുപാധിയത്, ഈ ജീവൻ തന്നിൽ നിന്ന് അന്യമായിരിക്കുന്ന കർണങ്ങളെ സ്വീകരിക്കുന്നു, തന്റെ കർണങ്ങളെ സ്വീകരിക്കുന്നു. ചിന്തിക്കണമെങ്കിൽ അവന് മനസ്സ് വേണം, കാണണമെങ്കിൽ അവന് കണ്ണു വേണം. ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു? അജീവൻ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ സാധിക്കാനുണ്ട്. ബാഹ്യമായി ഭൗതികമായ വസ്തുക്കളെ സ്വീകരിക്കുന്നു, പ്രവർത്തിക്കുന്നു, ഓരോ നേടുന്നു. അപ്പോൾ അവിടെ എന്തുകൊണ്ട്? അന്യൻ അന്യത്തിനെ സ്വീകരിക്കുന്നു, ജീവൻ കർണങ്ങളെ സ്വീകരിക്കുന്നു, ജീവൻ ബാഹ്യമായ കാരണങ്ങളെ സ്വീകരിക്കുന്നു, ജീവൻ ഈ പ്രപഞ്ചത്തെ സ്വീകരിക്കുന്നു. അതശ്ച ന വേദതുഃ അന്യസ്മൈ പ്രയോജനായ അന്യ ഉപാദേയം ഭവതി. ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? നിഷേധിച്ചിരിക്കുകയാണ്. എന്താണിത്? വിദഗ്ധത്തിൽ നിന്നും അവിദഗ്ധത്തിൽ നിന്നും അന്യമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടിവിടെ ഈ വേദിതാവ് ഇവിടെ പറയുന്ന വിദിത അവിദഗ്ധമായിരിക്കുന്നതിന് അപ്പുറം നിൽക്കുന്നു. അവൻ അന്യസ്മി പ്രയോജനായ, മറ്റൊരു പ്രയോജനത്തിന് വേണ്ടി അന്യതുപാധേയം മറ്റത്തിന് അവന് സ്വീകരിക്കേണ്ടി വരുന്നില്ല. ഒരു പ്രയോജനത്തിന് വേണ്ടി അവന് ഒന്നിനെയും സ്വീകരിക്കുന്നില്ല എന്ന്. അത് അന്യമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അതങ്ങനെ സ്വീകരിക്കുന്നില്ല എന്ന ബോധത്തിൽ ആ ബോധത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. പരമാർത്ഥത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, ഒന്നിനു വേണ്ടി മറ്റൊന്നിന് സ്വീകരിക്കുന്നില്ല. മാണ്ഡവ്യത്തിൽ പറഞ്ഞല്ലോ, ബന്ധം മാത്രമല്ല മോക്ഷവും പരമാർത്ഥമല്ല. അവൻ ബന്ധനത്തിനായി ഒന്നും ചെയ്യുന്നില്ല, മോക്ഷത്തിനായി ഒന്നും ചെയ്യുന്നില്ല, അവൻ ഉപാധേയമായി ഒന്നുമില്ല. മോക്ഷം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അത് സ്വസ്വരൂപമാണ്. പിന്നെ അതിനുവേണ്ടി മറ്റൊന്നും ചെയ്യാനാണ്, അതിനുവേണ്ടി മറ്റൊന്നും ചെയ്യാനില്ല. ദൈവം വിദിത അവിദിതാഭ്യാം അന്യത്. ഇത് ഹേയ ഉപാധേയ പ്രതിഷേധേന സ്വാത്മനോ അനന്യത്വ എന്ന് ചേർക്കുന്നു. അന്യ ബ്രഹ്മവിഷയ ജിജ്ഞാസ ശിഷ്യസ്യ നിവർത്തിദാസ്യ. സ്വസ്വരൂപത്തിൽ നിന്ന് അനന്യമായിരിക്കുന്നു, അന്യമല്ല എന്നർത്ഥം. സ്വസ്വരൂപം തന്നെ ഇവിടെ ഹേയ ഉപാധേയങ്ങളെല്ലാം നിഷേധിച്ചു. ഹേയ ഉപാധേയങ്ങൾ ഈ മനസ്സിന്റെയും കർണങ്ങളുടെയും തലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലതിനെ ഉപേക്ഷിക്കുന്നു, ചിലതിനെ സ്വീകരിക്കുന്നു. ഹേയ ഉപാധേയത്തെ പ്രതിഷേധിക്കുകയാണ്. എന്തെങ്കിലും ഉപാധേയങ്ങൾ സ്വീകരിക്കുക, ആർജിക്കുക, അതിലഭിമാനിക്കാനില്ല, അതിലൊന്നും നേടാനുമില്ല, സ്വീകരിച്ചുകൊണ്ടൊന്നും നേടാനില്ല ഇവിടെ. അതുപോലെ തന്നെ ഹേയം, അതിനും അഭിമാനിക്കാനില്ല, ത്യാഗത്തിനും അഭിമാനിക്കാനില്ല എന്നുള്ളത്. ത്യാഗത്തെ നമ്മളൊരു അഭിമാനമായിട്ടാണ് കണക്കാക്കുന്നത്. ഞാൻ ആത്മാവിന് വേണ്ടി അല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടി ഇന്നതൊക്കെ ത്യജിച്ചു, ത്യാഗാഭിമാനിയായിരിക്കും. ഇതിനെ രണ്ടിനെയും നിഷേധിക്കുന്നു. എന്നുവെച്ചാൽ ഇത്തരം അഭിമാനങ്ങളെ നിഷേധിക്കുന്നുണ്ട്. ജ്ഞാനത്തിന്റെ ആർജനം, അതിൽ വരുന്ന അഭിമാനം, ഈ പ്രപഞ്ചത്തിന്റെ ത്യാഗം, അതിൽ വരുന്ന അഭിമാനം, അതിനെ ത്യജിക്കുന്നു. സ്വാത്മനോ അന്യ ബ്രഹ്മവിഷയ ജിജ്ഞാസ ശിഷ്യസ്യ നിവർത്തിദാസ്യ. വാസ്തവത്തിൽ ശിഷ്യൻ അവന്റെ നിലയിൽ നിന്നുകൊണ്ട് ഈ ബ്രഹ്മത്തെ അറിയാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ മനസ്സൊരിക്കുന്നു ആ പരമാർത്ഥത്തിലെത്തുന്നില്ല. അവൻ എന്തിനെയാണോ ബ്രഹ്മമെന്ന് ധരിക്കുന്ന അതാണ് അവൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഗുരു അവൻ്റെ ആ ധാരണയെ തിരുത്തുകയാണ്. ബ്രഹ്മമെന്ന് നീ ഏതുവരെ ധരിച്ചിരിക്കുന്നു അതൊന്നുമല്ല, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനമെന്ന് പറഞ്ഞ് നീ എന്തിനെയാണോ ധരിച്ചിരിക്കുന്നത് അതല്ല. നീ ധരിച്ചിരിക്കുന്നതെല്ലാം എന്താണ്? സ്വാത്മനോ അന്യ സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമായ എന്തിനെയോ നീ ധരിച്ചു. സ്വരൂപത്തിൽ നിന്ന് അന്യമായ ഒരു ബ്രഹ്മം, സ്വരൂപത്തിൽ നിന്ന് അന്യമായ ഒരു മോക്ഷം, അത് അന്യമാണെന്നറിയാതെ തന്നെ അവൻ ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ അവൻ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. തന്റെ സ്വരൂപം തന്നെ മുക്തിയാണെന്നറിയാതെ തനിക്കൊരു മുക്തി നേടണം എന്നാഗ്രഹിക്കുകയും ആ മുക്തിയെ സ്വായത്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. മുക്തി ഉപാധേയമല്ല എന്നറിഞ്ഞാൽ പിന്നെ മുക്തിയെ എങ്ങനെ ഒരാൾ സ്വായത്തമാക്കും? ഇത് ഈ വിചിതമായിരിക്കുന്നത് തന്നിലില്ല എന്നറിഞ്ഞാൽ പിന്നെ അതിനെ തിരിക്കാൻ എങ്ങനെ ഒരാൾ ശ്രമിക്കും? അത് ഹേയം എങ്ങനെയാകും? തന്റെ സ്വരൂപത്തിൽ പിന്നെ അതെന്തിന് ത്യജിക്കണം? അപ്പൊ ഇവിടെയൊക്കെ അന്യഥാബോധം കൊണ്ടാണ് ഇതെല്ലാം ശ്രമിക്കുന്നത്. അവൻ വാസ്തവത്തിൽ അവൻ അറിയാൻ ശ്രമിച്ചതും അന്യമായ ഒന്നിനെയാണ്. അവന്റെ അന്യബ്രഹ്മവിഷയ ജിജ്ഞാസ ശിഷ്യസ്യ നിവർത്തിതാസ്യ, ആ ജിജ്ഞാസയെ നിവർത്തിപ്പിക്കുകയാണ്. അപ്പൊ സാധാരണ ശിഷ്യന് ജിജ്ഞാസയുണ്ടാകുന്നു, ഗുരുവിന്റെ സമാധാനം കൊണ്ട് ശിഷ്യന്റെ ജിജ്ഞാസ ഇല്ലാതാകുന്നു. ഇവിടെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ ശിഷ്യന്റെ ജിജ്ഞാസ തന്നെ ശരിയായിരുന്നു. ശിഷ്യൻ കരുതുന്ന എന്താണ്? തന്റെ ജിജ്ഞാസയ്ക്ക് ഉചിതമായ സമാധാനം കിട്ടണം, എന്റെ ചോദ്യത്തിന് ശരിയായ ഒരു സമാധാനം കിട്ടണമെന്നാണ്. അതാണ് ശിഷ്യൻ ആഗ്രഹിക്കുന്നത്. ഗുരു വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത്? നിന്റെ ചോദ്യം എങ്ങനെയാണോ അസംബന്ധമായിരിക്കുന്നത്, അതുപോലെ ആ ചോദ്യത്തിന് ഉചിതമായ സമാധാനവും അസംബന്ധമായിരിക്കും. മറിച്ച് എന്താണ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്? നിന്റെ ചോദ്യം അത് അസംബന്ധമാണ്, നിന്റെ ആ ചോദ്യം നിന്റെ അഭിമാനത്തിൽ നിന്നുണ്ടായതാണ്, അതുകൊണ്ട് തന്നെ അത് അസംബന്ധമാണ്. അത് അസംബന്ധമാണെന്ന് ബോധിപ്പിച്ചാൽ മതി. അതിന് മൂലകാരണമായിരിക്കുന്ന ആ അഭിമാനം ഇല്ലാതായാൽ മതി. അല്ലാതെ ശിഷ്യന് പ്രത്യേകിച്ച് വെളിപ്പെടുത്തി കൊടുക്കാമെന്നുമില്ല. കാരണം ഇത് ഒരാൾ മറ്റൊരാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒന്നല്ല. വിദിതവും അവിദിതവുമായ തലങ്ങൾക്കപ്പുറമുള്ളതാണ്. നമ്മളെന്താ വെളിപ്പെടുത്തി കൊടുക്കുന്നത്? ഈ വിദിതമായ തലത്തിലാണ്. അറിവിന്റെയും അറിവില്ലായ്മയുടെയും തലത്തിൽ നിന്നുകൊണ്ടാണ് ചോദ്യങ്ങളും പരിഹാരങ്ങളും. അതാണ് ചോദ്യവും പരിഹാരവും ദ്വൈത ഭാഷയിലാണെന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല, അന്യബ്രഹ്മ വിഷയമായിട്ടുള്ള ശിഷ്യന്റെ ആ ജിജ്ഞാസയെ നിവർത്തിപ്പിച്ചു. ശിഷ്യന് തന്റെ ചോദ്യത്തിന് ശരിയായ ഉത്തരം ഗുരു പറഞ്ഞു എന്നുള്ള അഭിമാനമല്ല വരുന്നത്, മറിച്ച് തന്റെ ചോദ്യം നിലനിൽക്കത്തക്കതല്ല, ഈ ചോദ്യത്തിന് നിലയില്ല എന്നാണ് ശിഷ്യൻ ബോധ്യപ്പെടേണ്ടത്. ചോദ്യത്തിന് യുക്തിയുക്തമായ സമാധാനം എന്ന് പറയുമ്പോൾ അത് ബുദ്ധിയുടെ തലത്തിലുള്ള ചോദ്യവും ബുദ്ധിയുടെ തലത്തിലുള്ള സമാധാനവുമാണ്, വിദിതമായ തലത്തിലുള്ള സമാധാനമാണ്. ചോദ്യത്തിന് നിലയില്ലാതെ വരുമ്പോൾ അത് വിദിത അവിദിതമായ തലത്തിനപ്പുറമായി ശിഷ്യൻ. അതാണ് ശരിയായ ജിജ്ഞാസ നിവൃത്തി എന്ന് പറയുന്നത്. ജിജ്ഞാസ തന്നെ അപ്രത്യക്ഷമാകുന്നു, അല്ലാതെ സാധാരണഗതിയിൽ വരുന്ന ജിജ്ഞാസ ശമനമല്ല. നഹി അന്യസ്യ സ്വാത്മനോ വിദിത അവിദിതാഭ്യാം അന്യത്വം വസ്തുന സംഭവതീതി ആത്മാ ബ്രഹ്മ ഇത്യേഷ വാക്യാർത്ഥ. സ്വാത്മനോ അന്യസ്യ വസ്തുനഃ വിദിതവിദിതാഭ്യാം അന്യത്വം ഈ സ്വപ്നവസ്തു അതെന്താണ്? വിദിത അവിദിതങ്ങളിൽ നിന്ന് അന്യമാണ്. ഇതാണ് ആത്യന്തികമായി ഇവിടെ ബോധിപ്പിക്കുന്നത്. നിന്റെ ചോദ്യത്തിനും നിന്റെ സമാധാനത്തിനും അപ്പുറമാണ്, നിന്റെ അറിവിനും അറിവില്ലായ്മയ്ക്കും അപ്പുറമാണ് എന്ന് പറയുമ്പോൾ അറിവിനും അറിവില്ലായ്മയ്ക്കും കടക്കാൻ വയ്യാത്ത അവ്യാകൃത തലമാണോ? അല്ല, അതിനും അപ്പുറമാണ്. അതുകൊണ്ടെന്താണ് അതെവിടെ? അത് ജാഗ്ര സ്വപ്ന സുഷുപ്തങ്ങൾക്ക് അതീതമായിരിക്കുന്ന അതുരിയൻ ആത്മാ ബ്രഹ്മ ഇത്യേശവാക്യാർത്ഥം അവിടെ എത്തിച്ചേർന്നു. അല്ലെങ്കിൽ ജാഗ്ര സ്വപ്ന സുഷുപ്തികൾക്ക് ആധാരമായിരിക്കുന്നു, അതാണ് ഇതിന്റെ താല്പര്യം. അപ്പൊ അവിടെയെങ്കിലും നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ആത്മവിദ്യയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരിക്കലും അയാളുടെ അറിവിൽ അയാൾ സന്തോഷിക്കേണ്ട കാര്യമില്ല, അറിവിൽ അഭിമാനിക്കേണ്ട കാര്യമില്ല, തന്റെ അറിവില്ലായ്മയെ ദുഃഖിക്കേണ്ട കാര്യമില്ല. അതിന്റെ ആവശ്യമില്ല. അറിവില്ലായ്മയെക്കുറിച്ചുള്ള നഷ്ടബോധം വേണ്ട. ഞാൻ ഇതുവരെ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ, ഉപനിഷത്ത് പഠിച്ചില്ലല്ലോ, ഭഗവത്ഗീത പഠിച്ചില്ലല്ലോ. ആ നഷ്ടബോധത്തിന്റെയും അറിവില്ലായ്മയെക്കുറിച്ച് അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട് ഇത് വിദിത അവിദിതാഭ്യാം അന്യം? എല്ലാ അറിവുകളും അതിനുവേണ്ടി ഉപയോഗിച്ചാൽ മതി. അറിയാത്തതിനെ കുറിച്ച് വിലപിക്കേണ്ട, അറിഞ്ഞതിനെ കുറിച്ച് സന്തോഷിക്കണ്ട. പക്ഷെ അറിവുകളെല്ലാം എന്തിനു ഉപകാരപ്പെടണം? ഈ വിദിത അവിദിതമായിരിക്കുന്നതിന് അന്യമാണ്, അതാണ് വസ്തുസ്വരൂപം, അത് എന്ന് ധരിക്കണം. ഇതാണ് വാക്യാർത്ഥം. ഇതിന്റെ പരമമായ താല്പര്യം അതിനെ ബോധിപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞതിന് മുമ്പ്. ഇതിന്റെ ആത്യന്തികമായ പ്രയോജനം എന്ന് പറയുന്നത് ഈ ചോദ്യകർത്താവിനെ അവന്റെ ചോദ്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ തലത്തിൽ നിന്ന് മാറ്റി അന്തർമുഖമാക്കും. തന്നെ തന്നെ വരിക, തന്റെ സ്വരൂപത്തെക്കുറിച്ച് ആരോടാണ് ചോദിക്കാൻ? തന്റെ സ്വരൂപത്തെ തന്നെ ആരാണ് ബോധ്യപ്പെടുത്താൻ? മറ്റാരുമില്ല. സ്വയം പ്രകാശിക്കുന്നതിന് ആർക്ക് പ്രകാശിപ്പിക്കാൻ പറ്റും? സാധ്യമല്ല. അയം ആത്മാ ബ്രഹ്മ പറയുന്നു. ആ പരമാർത്ഥം, നീ അന്വേഷിക്കുന്ന പരമാർത്ഥം നീ തന്നെ, നിന്റെ ചോദ്യത്തിന്റെ സമാധാനം നീ തന്നെ, നിന്റെ സ്വരൂപം തന്നെയാണ്. അതിനെ തന്നെയാണ് ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ആത്മാ അപഹത പാത്മാ പറഞ്ഞല്ലോ, വിദിത അവിദിതങ്ങൾക്കപ്പുറമുള്ള പാപരഹിതമായ അത് നിന്റെ സ്വരൂപം തന്നെയാണ്. അപ്പൊ ചോദ്യവും സമാധാനവും കൊണ്ട് അതിനെ മറയ്ക്കുന്നു എന്നേ ഉള്ളൂ. യത് സാക്ഷാത് അപരോക്ഷ ബ്രഹ്മ, യത് സാക്ഷാത് അപരോക്ഷം ബ്രഹ്മ, അപരോക്ഷമായിരിക്കുന്നത് അതാണ്. മറ്റൊരു ഉപാധികളുടെയും സഹായമില്ലാതെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കർണങ്ങളുടെയും നീ അപേക്ഷിക്കാതെ സ്വയം പ്രകാശിക്കുന്നത്, അതിനെയാണ് നീ അന്വേഷിക്കുന്നത്. അതിന്റെ സ്വരൂപം തന്നെ ആത്മാ സർവാന്തര, അതെന്താണ്? നിന്റെ മാത്രം സ്വരൂപമല്ല, ഈ പ്രപഞ്ചത്തിനെല്ലാം ആധാരമായിരിക്കുന്നതാണ്, സർവാന്തരമായിരിക്കുന്നതാണ്. ഇത്യാദി ശ്രുത്യന്തരേഭ്യശ്ച ഇങ്ങനെ മറ്റ് ശ്രുതികളുണ്ട്. ഇത്യേവം സർവാത്മന സർവവിശേഷരഹിതസ്യ ചിന്മാത്ര ജ്യോതിഷോ ബ്രഹ്മത്വ പ്രതിപാദകസ്യ വാക്യസ്യ ആചാര്യോപദേശ പരമ്പരയ പ്രാപ്തത്വം ആഹ ഇതി ശിശുമ. സർവാത്മന സർവസ്വരൂപമായിരിക്കുന്നത്, സർവവിശേഷരഹിതസ്യ ഇവിടെ എന്തെല്ലാം വിശേഷങ്ങളാണോ നാനാത്വങ്ങളാണോ നമ്മൾ അനുഭവപ്പെടുന്നത്, ജാഗ്രത സ്വപ്നം സുഷുപ്തി ഈ തരത്തിൽ അനുഭവപ്പെടുന്നത്, ഈ സർവവിശേഷരഹിതമായിരിക്കുന്ന അതിനെക്കുറിച്ച് എന്തേ പറയാൻ പറ്റൂ? ചിന്മാത്ര ജ്യോതിസ്, ചിത് മാത്രമായിരിക്കുന്ന ജ്യോതിസ് പ്രകാശം. പ്രകാശം നാനാതരത്തിലുണ്ട്. ബാഹ്യമായി അഗ്നിയുടെ പ്രകാശമുണ്ട്, സൂര്യന്റെ പ്രകാശമുണ്ട്, ചന്ദ്രന്റെ പ്രകാശം, ഇതെല്ലാം ജ്യോതിസ്സുകളാണ്. ദീപപ്രഭയുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, കേവലം ചിന്മാത്ര ജ്യോതിസ്, ഉള്ളിൽ പ്രകാശിക്കുന്ന പ്രകാശം, സർവത്തെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം. ആ പ്രകാശം തന്നെയാണ് ബ്രഹ്മം, ബ്രഹ്മത്വ പ്രതിപാദക. ഉള്ളില് ഒരിക്കലും അണയാതെ പ്രകാശിക്കുന്ന ആ പ്രകാശം, അത് തന്നെയാണ് ബ്രഹ്മം. അത് ബോധിപ്പിക്കാനും അതിനെക്കുറിച്ചുള്ള മറ്റ് ധാരണകളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഗുരു ഉപദേശം വാക്യം. അത് തന്നെ ശാസ്ത്രം വാക്യസ്യ ആചാര്യ ഉപദേശ പരമ്പരയാ പ്രാപ്തം. അതാണ് ആചാര്യ ഉപദേശ പരമ്പരയിലൂടെ നിന്നിലും പ്രാപ്തമായത്, എന്നിലും പ്രാപ്തമായതെന്ന് ഗുരു പറയുകയാണ്. ആചാര്യ പരമ്പരയിലൂടെ ഇതാണ് ഉപദേശിക്കുന്നത്. ആചാര്യ പരമ്പരയിലൂടെ ഇത് കേൾക്കാൻ അർഹതയുള്ളവന്, ഉപദേശിക്കാൻ അർഹതയുള്ളവൻ ഉപദേശിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞ ഇതി ശുശ്രുമ എന്ന് കേട്ടിരിക്കുന്നു, ഞാൻ ബോധിച്ചിരിക്കുന്നു എന്നർത്ഥം. ഞാൻ എന്റെ ഗുരുവിൽ നിന്നും ബോധിച്ചിരിക്കുന്നു, ഗുരു പരമ്പരയിലൂടെ ബോധിക്കുന്നു എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിന് പ്രമാണമായിരിക്കുന്നത് സ്വാനുഭവം തന്നെയെന്നാണ്. താൻ പറയുന്നതിന് പ്രമാണമായിരിക്കുന്നത് താൻ തന്നെ, മറ്റൊന്നുമല്ല. അതാണ് ശാസ്ത്രത്തെ സ്വതപ്രമാണം എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പ്രമാണത്തിന്റെ ആവശ്യമില്ല, താൻ തന്നെയാണ് അതിന് പ്രമാണം. ഇതി ശുശ്രുമ ഇങ്ങനെ കേട്ടിരിക്കുന്നു, ഗുരു പരമ്പരയിലൂടെ ഇങ്ങനെ ഉപദേശിച്ചിരിക്കുന്നു എന്നാണ്. യേനസ്തദ്വിജചക്ഷുരെ, അങ്ങനെ ആചാര്യന്മാർ ഉപദേശിച്ച് ഇതിനെ ഗ്രഹിച്ചിരിക്കുന്നു എന്ന് ശിഷ്യനോട് പറയും. അന്യദേവതദ്വിജിതാദ് അധോ അവിദിതാദധീ ഇതി ശുശ്രുമ പൂർവേഷാം യേനസ്തദ്വ്യാജചക്ഷുരെ.